ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നിവിടങ്ങളിലേക്കാണ് സന്ദർശനം. ആക്രമണാത്മക പ്രസ്താവനകൾ നടത്താൻ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അനുവാദം നൽകുന്നു എന്ന ഇടക്കാല സർക്കാരിന്റെ ആരോപണം തള്ളി ഇന്ത്യ. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം, കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിൽ 99.71% എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സിഡ്നി വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം 15. ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കെതിരായ 2020 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 ജയം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വിശദാംശങ്ങളിലേക്ക്.
ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ ജോർദാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുന്നതിനും പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനുമായി അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുരാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 4 പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിലേക്ക് നടത്തുന്ന ആദ്യ സമ്പൂർണ്ണ ഉഭയകക്ഷി സന്ദർശനമാണിത്. നാളെ പ്രധാനമന്ത്രി എത്യോപ്യയിലേക്ക് തന്റെ ആദ്യ സന്ദർശനത്തിനായി പുറപ്പെടും. എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി വിശാലമായ ചർച്ചകൾ നടത്തും. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70 വാർഷികത്തിൽ ഒമാനിലെത്തുന്ന പ്രധാനമന്ത്രി സുൽത്താൻ ഹൈദം താരിഖിനെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് പ്രവാസിയായ രാജീവ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ഒരുപാട് സന്തോഷം. രാജീവ് ഗാന്ധിക്ക് ശേഷം 38 വർഷത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരുപാട് എക്സൈറ്റഡ് ആണ്, ഒരുപാട് സന്തോഷരാണ്. ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിം. താങ്ക് യു.
രാജ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നീതിന്യായ വകുപ്പ് സെക്രട്ടറിയായി വിരമിച്ച ശ്രീ രാജ്കുമാർ ഗോയൽ ജമ്മുകാശ്മീരിലും സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടരുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. ധനവിനിയോഗ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. റെയിൽവേയുടെ മുഴുവൻ ബ്രോഡ്ഗേജ് ശൃംഖലയുടെയും വൈദ്യുതീകരണം അവസാന ഘട്ടത്തിലെന്ന് കേന്ദ്ര സർക്കാർ. 2019 മുതൽ 2025 വരെ 33,000 കിലോമീറ്ററിലധികം വൈദ്യുതീകരിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ജർമ്മനിയുടെ മുഴുവൻ റെയിൽവേ ശൃംഖലയുടെ ദൈർഘ്യത്തിന് തുല്യമായ ദൂരമാണിതെന്നും മന്ത്രാലയം പറഞ്ഞു. ആക്രമണാത്മക പ്രസ്താവനകൾ നടത്താൻ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നു എന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ആരോപണത്തെ ഇന്ത്യ തള്ളി. ബംഗ്ലാദേശ് ജനതയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയെ ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ആഭ്യന്തര ക്രമസമാധാനം ഉറപ്പാക്കാൻ ഇടക്കാല സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുണ്ടായ വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം 15. 28 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അതീവ ദുഃഖം രേഖപ്പെടുത്തി. ആക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ആക്രമണത്തെ അപലപിച്ചു. H1B വിസ അപേക്ഷകരുടെയും അവരുടെ ആശ്രിതരായ H4 വിസ അപേക്ഷകരുടെയും സമൂഹമാധ്യമ പ്രൊഫൈലുകളുടെ പരിശോധനയും സ്ക്രീനിംഗ് പരിശോധനയും US ഗവൺമെന്റ് ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇതുവരെ വിദ്യാർത്ഥികളും എക്സ്ചേഞ്ച് വിസിറ്റർമാരും മാത്രമാണ് ഈ പരിശോധനയ്ക്ക് വിധേയരായിരുന്നത്. പരിശോധന സുഗമമാക്കുന്നതിന് H1B, H4, FMJ എന്നീ നോൺ എമിഗ്രന്റ് വിസകൾക്ക് അപേക്ഷിക്കുന്നവരും അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെയും സെറ്റിംഗുകൾ പ്രൈവസിയിൽ നിന്ന് പബ്ലിക് ആക്കി മാറ്റണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം. ഗുരുതര സാഹചര്യം മുൻനിർത്തി എല്ലാ സ്കൂളുകളിലും 9 മുതൽ 11 വരെ ക്ലാസുകൾ ഹൈബ്രിഡ് രീതിയിൽ നടത്താൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. പ്രതിരോധ മാർഗത്തിന്റെ ഭാഗമായി ഗ്രേഡഡ് റെസ്പോൺസ് കർമ്മ പദ്ധതിയുടെ 4 നടപടികൾ പ്രാബല്യത്തിൽ വന്നു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. അവശ്യ സേവനങ്ങൾക്കല്ലാതെ ട്രക്കുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതും നിരോധിച്ചു. എല്ലാ സർക്കാർ സ്വകാര്യ ഓഫീസുകളിലും 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താൻ ഡൽഹി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ബീഹാർ മന്ത്രി നിതിൻ നബിനെ പാർട്ടി പാർലമെന്ററി ബോർഡ് നിയമിച്ചു. 5 MLA അദ്ദേഹം പട്നയിലെ ബംഗിപ്പൂരിൽ നിന്നാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിതീഷ് കുമാർ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയാണ് ശ്രീ നിതിൻ നബിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ ഇതിഹാസം അർജന്റീനയുടെ ലയണൽ മെസ്സി ഇന്ന് ഡൽഹിയിലെത്തും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മെസ്സി എത്തുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഡൽഹി ട്രാഫിക് പോലീസ് പുറപ്പെടുവിച്ചു. മുംബൈ സന്ദർശനം പൂർത്തിയാക്കിയാണ് മെസ്സി ഇന്ന് ഡൽഹിയിൽ എത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്നു മുതൽ 2 പുതിയ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ കൂടി പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളാണ് ശ്രോതാക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,77,69,637 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.71%. ഫോമുകൾ ഇനിയും തിരികെ നൽകാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLO മാരെ ഏൽപ്പിക്കണമെന്നും ശ്രീ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നീക്കം ചെയ്യാത്തവ തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
74 ചിത്രങ്ങളാണ് ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കുക. ബെർലിൻ മേളയിൽ ഏറ്റവും മികച്ച ആദ്യ ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഫാം നോഖാന്റെ കൂ ലീ നെവർ ക്രൈസ് 9 മണിക്ക് പ്രദർശിപ്പിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ സുവർണ ചകോരം നേടിയ ഇറാനിയൻ ചിത്രം അബൌട്ട് എല്ലി ഏഞ്ചൽ ഫാൾ കാൻ മേളയിൽ ആയുഷ്കാര പുരസ്കാരം നേടിയ യൂസഫ് ഷഹീന്റെ ദി അദർ എന്നിവയും ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. മേളയ്ക്ക് അനുബന്ധമായുള്ള കേരള ഫിലിം മാർക്കറ്റ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്.
മനുഷ്യന്റെ വിധി നിർണയ ശേഷിക്ക് പകരം വയ്ക്കാനുള്ളതല്ല സാങ്കേതിക വിദ്യയെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മനുഷ്യന്റെ ശേഷിയെ ശക്തിപ്പെടുത്തുവാനാണ് സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദരിദ്രരെയും പ്രായമായവരെയും ഡിജിറ്റൽ രംഗത്ത് അപരിചിതരെയും ഒഴിവാക്കുന്ന പരിഷ്കാരങ്ങൾ പരിഷ്കരണമല്ല മറിച്ച് പിന്നാക്കാവസ്ഥയാണെന്നും സിംബോസിയത്തിൽ സംസാരിക്കവെ ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ പരിധികളുണ്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അത് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസും കേരള ഗവർണറുമായിരുന്ന പി സദാശിവത്തിന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു ഗവർണർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. ദക്ഷിണാഫ്രിക്ക മുന്നോട്ടുവച്ച 118 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 15.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. അഭിഷേക് ശർമ്മ 35 റൺസുമായി ടോപ് സ്കോററായി. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 117 റൺസിന് ഓൾഔട്ടായി. ഇന്ത്യയ്ക്കായി അർഷിത് സിംഗ്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 4ാമത്തെ മത്സരം ബുധനാഴ്ച ലക്നൌവിൽ നടക്കും. സ്ക്വാഷ് ലോകകപ്പിൽ കന്നിക്കിരീടം ചൂടി ഇന്ത്യ. ചെന്നൈയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ ടോപ് സീഡായ ഹോങ്കോങ്ങിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജോസ്ന ചിന്നപ്പ, അഭയ് സിംഗ്, അനാഹത് സിംഗ് എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഏഷ്യാകപ്പ് അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 90 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയ 240 റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ 150 റൺസിന് എല്ലാവരും പുറത്തായി. തെലങ്കാനയിലും കർണാടകയുടെ ഉൾപ്രദേശങ്ങളിലും ഇന്ന് ശീതകാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യത. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നിവിടങ്ങളിലേക്കാണ് സന്ദർശനം. ആക്രമണാത്മക പ്രസ്താവനകൾ നടത്താൻ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അനുവാദം നൽകുന്നു എന്ന ഇടക്കാല സർക്കാരിന്റെ ആരോപണം തള്ളി ഇന്ത്യ. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം, കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിൽ 99.71% എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സിഡ്നി വെടിവയ്പ്പിൽ മരിച്ചവരുടെ എണ്ണം 15 ആയി. ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.